பைபிள் வாசிக்கும். பிரபாசகனுடைய புத்தகம் 14 அத்தியாயம் 20 வாக்கியம் முதல் பாரக்கமோ ஞானத்தில் மனசுறப்பிச்ச புத்திபூர்வம் சிந்திக்கணும்னு கிரகீதன் ஞானத்தின் மார்க்கங்களை பற்றி மனநிலை செய்யணும்னு அவளுடைய ரகசியங்கள் அறியும். அவர் ஞானத்தை நாயாட்டுக்காரனை போல பின்தொடர்கையும் அவளுடைய வழியில் பதியிருக்கையும் செய்யும். அவன் ஜாதகத்திலூடைய நோக்குகையும் வாதல்கள் செவியோர்க்கையும் செய்யும். அவன் அவளுடைய வீட்டினடுத்த் வசிக்கும். அவளுடைய மதில்களில் கூடாரத்தினுடைய குச்சிகள் உடைப்பிக்கும். அவன் அவளுடைய சமீபத்து கூடாரம் அடிக்கும். அதனால் அது மனோகரமாக பார்ப்பிடமான அவன் தன் சொந்தாரி அவளுடைய தமிழில் இருக்கையும் அவளுடைய சாதகளுடைய கீழ் பார்க்கையும் செய்யணும். അവൾ അവന് വെയിലിൽ തണലേകുന്നു. അവളുടെ മൗസത്തിൽ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു. അപ്പം അവന്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകൾ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവൻ അവളെ ചാരി നിൽക്കും, വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും, ലജ്ജിതനാവുകയില്ല. അവൾ അവനായ കാർഡുകളിൽ അവനത്തിന് നൽകും. സമൂഹ മധ്യയെ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ ഭാവിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്ന് വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്കണമെന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാം ലേശതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവെച്ചാൽ നിനക്ക് കർത്തരങ്ങൾ പാലിക്കാൻ സാധിക്കും. വിശ്വസതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടെ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവിന്റെ ഭക്തരെ കടാശിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രനിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 ഭാവികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം അനഭ്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഷം വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണും കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു. ശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ശ്രമിച്ചില്ല. ലോകത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടെ വെറുത്തു. അവരെ വെറുതെ ഇട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചിട്ടില്ല. കലാപത്തിന് അണിഞ്ഞിരുന്ന 600,000 ദുർവാസിക്കാരോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാഠ്യക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. പൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃതാവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതികളും ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കും. ഉന്നതൻ ആരെന്നെ ഓർക്കും. അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സർവവും സർഗാദി സർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല, അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരാവശ്യ വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള പ്രദേശവും ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളും കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. ആരും ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ ക്രമത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കു തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മുതൽ അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകം കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവർത്തികളാൽ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവർത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് ഞാനും വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം പ്രദർശിപ്പിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് അത് മറഞ്ഞിരിക്കുന്നില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവർത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്തു. അത്യുന്നതനിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും ളെ കഠിനമായി വെറുക്കുകയും ചെയ്തു. ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തോത്രഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആർ അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവൻ എന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവിന്റെ അടുത്തിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യമല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശ്രദ്ധയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചൻ സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ഭക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയുമില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവനതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിശ്ചയോട് സ്വർണം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളിവെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും മാർഗത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകാനും ഇടയിൽ നാടുകൾ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിദ്ര കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞക്കാരമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയേറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും മിന്നകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ധാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്നൊന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേടുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെയാകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുത്തെ മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷങ്ങളെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്തെ വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്ക് എതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവരെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവശോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ കൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്കും പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി നിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. ദേശികളുമായി ഇടപെടുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആരമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിലാണ് നിൽക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവനും നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോട് സ്മരിക്കട്ടെ. ധൈര്യമായിരിക്കുക. നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ചേറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക, അത് നിത്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റും. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. പിന്നെയുള്ള അറിവ് ജ്ഞാനമല്ല, പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവും ഉണ്ട്. ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ചു നടക്കുന്ന ആ ഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ചൊന്നും കേൾക്കാനില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കത്താൽ പോലെ അവൻ നിന്റെ മേൽ ചാടി വരും. അശക്തി കൊണ്ടും പാപത്തിൽ ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ സിനിമ പ്രവർത്തിക്കും. ഭാഗ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാന മുഖം കണ്ടാൽ അറിയാം വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. ദൈവമേ സുഖയ്ക്ക് യോഗ്യമാകുന്നു.
ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമേക്ക് തന്നെ ആമേ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുബോറോ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതിനന്യ തിരുമേനി സിനഡ് സെഷനു വേണ്ടി ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനന്യ തിരുമേനിയുടെ അസാന്നിധ്യത്തിലും തിരുമേനിയുടെ വളരെ സന്തോഷപൂർവ്വം തിരുമേനിയെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നിരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിനവും മുടങ്ങാതെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാഠപുസ്തകത്തിലെ 86-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങൾ 86-ാമത്തെ ഗീതം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും നന്മയ്ക്കും ദൈവിക സാന്നിധ്യത്തിനുമായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ചേർന്ന് പാടാം, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ.
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാനിന്നാത്മമാരി കൊണ്ടോ നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാനിന്നാത്മമാരി കൊണ്ടോ നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജ ിവിടരെ പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജ തിന്നിവിടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളതിൽ നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാലിന്നു നടത്തണമേ. സ്വർഗസന്തോഷം ആത്മശക്തിയാ നിന്നു നടത്തണമേ. കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ നിന്നു മെഴുപോകാൻ ഒരുക്കണമേ. കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ സിയോനിലെ വിന്ദുവിധ പാനാത്മനിലങ്ങളെ ഒരു കിടുവീൻ സ്വർഗ സിയോനിലെ വിന്ദുവിധ പാൻ നല്ല വണ്ണമാതു ഫലം കൊടുപ്പാനാത്മതുള്ളി കൊണ്ടു വണ്ണമാതു ഫലം കൊടുപ്പാനാത്മനി കൊണ്ടു നനയ്ക്കണമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ ശകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ ശകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ആത്മസന്തോഷമായി കൊണ്ടോണമേ ദൈവത്തിന്റെ ദേവിടെ പ്രകാശിക്കണമായി ദൈവത്തിന്റെ ദേവിടെ പ്രകാശിച്ചിടേ
മാമനച്ചൻ കോമസ പ്രാർത്ഥിക്ക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദേവപുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കണ്ണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കണ്ണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കണ്ണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സൂക്ഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുതാവേ നിനക്ക് സ്തുതി. അവിളാടിയാരോട് കണ്ണയ്യുന്നു രാജാവേ നിനക്ക് സ്തുതി. പറക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, എന്റെ നാമരിശുദ്ധാവണമേ, രാജ്യം വരണമേ, ദ്രവ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കരണമേ. ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചതുപോലെ കടങ്ങളും ഭാഗ്യങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ചൊല്ലണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വവും ഏകനകളാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനെ ഏതുപോലമായ നമ്മുടെ കർത്താവേ സ്മിതിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ആവികളായൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദേവനാണമേ ചൊല്ലണമേ. ആമീൻ. വറയ്ക്കുമോർ തന്റെ വിശുദ്ധ റൂഹാ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകല ആശ്വാസത്തെ നൽകുന്നവനുമായ ദൈവമേ, നിന്റെ പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ തീനാവുകൾ പോലെ നിന്റെ പരിശുദ്ധ റൂഹാ വസിച്ചതായി നേരത്ത് നിന്റെ മുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നിയോഗരാക്കിയിരിക്കുന്നതുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൃപ എങ്കിലേക്ക് ഞങ്ങളിലേക്ക് നീ കൽപ്പിച്ചേക്കണമേ. അതിനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സർവമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആ ആത്മീയ നടപടികളിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമേ, നിനക്കെന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ ദയവ് കൊണ്ടും ഞങ്ങളുടെ അറിവിനെ നിന്റെ വിശ്വാസം കൊണ്ടും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്റെ പരിശുദ്ധി കൊണ്ടും ഞങ്ങളുടെ വായെ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവിനെ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കണമേ. സർവത്തിന്റെയും ഉടയവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങൾ നിന്ന് കൈക്കൊള്ളണമേ. പാപം നിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ സ്ലീബായന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്ദ്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്ന പരിശുദ്ധ ജീവിതവും സുഹൃത്ത് നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെ നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഒരു ബുധനാഴ്ചക്കാലം കൂടെ ദൈവ കൃപയുടെ തണലിലേക്ക് അടുത്തു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കേൾപ്പാനും പഠിക്കുവാനും ഒക്കെ നമുക്കൊരു ദിവസം കൂടെ ലഭ്യമായതിന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സന്തോഷ് കെ ജോഷുവ അച്ഛനാണ്. അച്ഛന് ആദ്യമായിട്ടാണ് ഈ പ്രയർ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത്. അച്ഛൻ നമ്മുടെ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി പുതിയതായി സ്ഥാനമേറ്റ അച്ഛനാണ്. അച്ഛൻ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വാഷിംഗ്ടൺ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിരുന്നു. അതിനുശേഷം അച്ഛന്റെ ഡോക്ടറൽ സ്റ്റഡീസിന് വേണ്ടി അച്ഛൻ നാട്ടിൽ പോയി. ഈ അടുത്ത കാലത്ത് അച്ഛന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയുണ്ടായി. വളരെ സന്തോഷത്തോടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ബഹുമാനപ്പെട്ട സന്തോഷ് കെ ജോഷു അച്ഛനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ തിരുവചന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് പാഠപുസ്തകത്തിലെ 123-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങൾ 123. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ദൈവ സ്നേഹത്തെ കുറിച്ച്, ദൈവത്തിന്റെ ദയയെക്കുറിച്ച് വളരെ ആഴമായ ചില ചിന്തകൾ നൽകുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങൾ.
ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ശാശ്വത പദമേ തന്റെ വാക്കൾ കാശ്രയമേ തന്റെ ദയ എന്നും ശാശ്വതമേ തന്റെ വാക്കൾ കാശ്രയമേ ദൈവത്തിൻ നാമത്തിൽ
ബഹുമാനപ്പെട്ട സന്തോഷ് കെ ജോഷു അച്ഛനെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആദ്യമായി സംബന്ധിക്കുവാനും തിരുവചന ശുശ്രൂഷ നടത്തുവാനും തക്കവണ്ണം ദൈവം തന്നതായ വലിയ കൃപയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ രാജ്യസ്നേഹിയും ശാസ്ത്രജ്ഞനും ഭരണകർത്താവും മനുഷ്യസ്നേഹിയും സർവോപരി ദൈവവിശ്വാസിയുമായിരുന്നു മുൻ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ശ്രീ എപിജെ അബ്ദുൽ കലാം. മുസ്ലിം പുരോഹിതനായിരുന്ന പിതാവിൽ നിന്ന് ഉൾക്കൊണ്ട ആത്മീയ വീര്യവും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചത് മൂലം ബാല്യകാലത്ത് നേരിട്ട പ്രതിസന്ധികളും അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാത്വികനായ ശാസ്ത്രജ്ഞനാകുകയും ഭാരതത്തിന്റെ പ്രഥമ പൗരനായി നിന്നുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളിലും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ധനികരെയും ദരിദ്രരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം ഒരു ഋഷിതുല്യനായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞ് എക്കാലവും താൻ സ്നേഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ശൂന്യാകാശത്തെയും കടന്ന് യാത്രയായി. അദ്ദേഹം ലോകത്തിനും നൽകിയതായ സംഭാവനകളെയും പ്രചോദനങ്ങളെയും സ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും ജീവിതത്തിൽ എക്കാലവും പ്രചോദനം നൽകിയേക്കാവുന്നതുമായ ഒരു ഉദ്ധരണി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞു, സാധാരണ പക്ഷികൾ മഴ വരുമ്പോൾ നനഞ്ഞ് കുതിർന്ന് പറക്കുവാൻ വിഷമിച്ച് തങ്ങളുടെ കൂടുകളിലേക്ക് ചേക്കേറും. എന്നാൽ കഴുകന്മാർ അങ്ങനെയല്ല. അവ മേഘങ്ങളെ തോൽപ്പിച്ച് അവയ്ക്ക് മീതെ പറന്ന് മഴയെ തോൽപ്പിക്കുന്നു. സാധാരണ പക്ഷികൾ മഴ വരുമ്പോൾ നനഞ്ഞ് കുതിർന്ന് പറക്കുവാൻ വിഷമിച്ച് തങ്ങളുടെ കൂടുകളിൽ ചേക്കേറുമ്പോൾ കഴുകന്മാർ അങ്ങനെയല്ല. അവ മഴ മേഘങ്ങൾക്ക് മീതെ പറന്ന് ഉയർന്ന് മഴയെ തോൽപ്പിക്കും. നോക്കുക, സാധാരണ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവനെ പ്രചോദിപ്പിക്കുവാനുള്ളതായ അദ്ദേഹത്തിന്റെ കഴിവ് എത്രമാത്രം വലുതാണ് എന്നുള്ളതായ കാര്യം നാം ചിന്തിക്കുക. ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ഉദ്ധരണി എത്രമാത്രം നമ്മെ പ്രചോദനം ചെയ്യുന്നു എന്ന് നാം തന്നെ ആലോചിക്കുക. ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ നേരിടാത്ത ആരുമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഞാനും നിങ്ങളും ഏതു തരത്തിലുള്ള പക്ഷികളാണ് എന്ന് നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ടുള്ളതായ അവസരമാണ് ഇത്. മഴ നനഞ്ഞ് കുതിർന്ന് നിരാശയുടെ അനുഭവത്തിൽ അവശരായി കൂടുകളിലേക്ക് പറക്കുന്ന സാധാരണ പക്ഷികളാണോ, അതോ മഴ മേഘങ്ങൾക്ക് മീതെ പറന്നുയർന്ന് അവയെ തോൽപ്പിക്കുന്ന കഴുകന്മാരാണോ ഞാനും നിങ്ങളും എന്ന് നമ്മോട് തന്നെ ചിന്തിക്കേണ്ടതായ അവസരമാണിത് എന്ന് എനിക്ക് തോന്നുകയാണ്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രലോഭനങ്ങൾ വളരുമ്പോൾ തളർന്നു പോകാതെ അവയെ നേരിടണമെങ്കിൽ ദൈവത്തിന്റെ ബോധം വേണം. സംസാരിക്കുന്നു, ബാല്യക്കാർ തളർന്നു ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എസ്ഐ പ്രവചനം 40:30-31 വാക്യങ്ങൾ വളരെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമായ ഒരു വാക്യമാണ്, വളരെ പരിചിതമായ വാക്യങ്ങൾ. പ്രതിസന്ധികൾ തളർന്നു പോകുന്നവരായ അനേകരെ നാം കാണുന്നുണ്ട്. അത്തരക്കാർക്ക് ജീവനും പ്രത്യാശയും നൽകുന്ന ഒരു വചനമാണിത്. ആധുനിക ജീവിതം പോലെ പ്രതിസന്ധികൾ നിറഞ്ഞ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന എബ്രായക്കാരിൽ പ്രത്യാശയുടെ മുകുളങ്ങൾ മുളപ്പിക്കുവാൻ തക്കവണ്ണം ആശ്വാസത്തിന്റെ പ്രത്യാശയുടെ പനിനീർ ചൊരിഞ്ഞുകൊടുത്ത വചനമാണിത്. അവരെ ബലപ്പെടുത്തിയതായ വചനമാണ് ഇത്. ബാബേൽ പ്രവാസ കാലത്ത് അടിമത്തത്തിന്റെ അനുഭവത്തിൽ ഇരുന്നവരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ വലിയതായ ദൈവത്തിന്റെ സത്യം അവരെ ഓർപ്പിച്ച് ദൈവത്തിന്റെ പ്രോവിഡൻസ് അവരിൽ പകർന്നു കൊടുത്തതായ യെശയ്യാ പ്രവാചകന്റെ ദൈവത്തിന്റെ വചനങ്ങളാണ് ഇവ. ആധുനികങ്ങളായ പല അടിമത്തങ്ങളിലും പ്രതിസന്ധികളിലും നഷ്ടം തിരിയുന്നവർക്ക്, ജീവിതം അവസാനിപ്പിക്കും എന്ന് വിചാരിക്കുന്നവർക്ക്, ഒരു മീവൽ പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുവാനും, പല പ്രലോഭനങ്ങളാൽ ലോകത്തിന് അടിമകളായി ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് തിരികെ വരുവാനും കഴിയണം. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തിനുള്ളതായ വിശ്വാസമാണ്. ദാവീദ് രാജാവ് തന്റെ സങ്കീർത്തനങ്ങളിലൂടെ തന്റെ വിശ്വാസവും തന്റെ വിശ്വാസം മൂലം തന്റെ ജീവിതത്തിൽ നേടിയതായ വിജയങ്ങളെയും കുറിച്ച് ധാരാളം ഉദ്ധരിക്കുന്നുണ്ട്. 27-ാം സങ്കീർത്തനം 1-3 വരെയുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് മാത്രമേ ഇത്ര ധൈര്യമായി സംസാരിക്കുവാനായിട്ട് സാധ്യമുള്ളൂ. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ യഹോവയായ ദൈവം എന്റെ കൂടെ ഉണ്ടാ, ഞാൻ ആരെയും പേടിക്കുകയില്ല. ഏത് വലിയ സൈന്യത്തെയും ഞാൻ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് എന്നുള്ളതായ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ, പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം തിരമാലകൾ പോലെ വരുന്നതായ ആപത്തുകളെയും അനർത്ഥങ്ങളെയും രോഗങ്ങളെയും അതിജീവിച്ച് ശാന്തസുന്ദരമായ തീരത്തേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്തരണത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്നതായ ഭീകരാക്രമണത്തിൽ പകച്ചു പോകാതെ 70-ൽ പരം ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു ബസ് ഡ്രൈവറുടെ നിശ്ചയദാർഢ്യം നിങ്ങളിൽ പലരും വായിച്ചു കാണും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സമയം വെളുപ്പിന് 5:30. കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്നതായ ബസ് ഡ്രൈവർ, ആ റൂട്ടിൽ അതാ പെട്ടെന്ന് ബസിന് മുമ്പിൽ 3-4 ഭീകരർ നിറതോക്കുമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു നിമിഷം അദ്ദേഹം പകച്ചുപോയി. എങ്കിലും അദ്ദേഹത്തിന്റെ ധൈര്യം നഷ്ടപ്പെടാതെ ആ ഡ്രൈവർ അവർക്ക് നേരെ ബസ് ഓടിച്ചുകൊണ്ട് അവരെ ഭീതിപ്പെടുത്തുകയാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റി എങ്കിലും അവർ തുരുതുരെ വെടിവെക്കുകയാണ്. എങ്കിൽ പോലും ആ ബസ് ഡ്രൈവർ തന്റെ ബസ് ഓടിച്ചുകൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് അതിലുള്ളതായ എല്ലാ ആളുകളുടെയും ജീവൻ രക്ഷിക്കുന്നതായിട്ട് അവിടെ കാണും. ഇങ്ങനെ ആ 70-ൽ പരം പേരുടെ ജീവൻ രക്ഷിക്കുവാൻ ഡ്രൈവറെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ധൈര്യമാണ്, അദ്ദേഹത്തിന് ദൈവത്തിനുള്ളതായ പ്രത്യാശയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ ആളുകൾ ഭ്രമിച്ചു പോകുമ്പോൾ ഈ ബസ് ഡ്രൈവർ കാണിച്ചതായ ധൈര്യം തന്റെ ബസ്സിനുള്ളതായ ജീവനക്കാർ മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ പകച്ചു നിൽക്കാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ധൈര്യപൂർവ്വം നേരിടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം എന്ന് ഈ ഉദാഹരണം നമ്മെ ഓർപ്പിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുമ്പോൾ ലോത്തിന് സംഭവിക്കുന്നതായ കാര്യം നാം കാണുന്നുണ്ട്. ലോത്ത് ഫലഭൂയിഷ്ഠമായ ദേശത്തേക്ക് പോകുമ്പോൾ ആ ദേശം 5 രാജാക്കന്മാർ ചേർന്ന് ആക്രമിക്കുകയാണ്. അവർ തിരികെ പോകുമ്പോൾ ലോത്തിനെയും അവന്റെ വേണ്ടപ്പെട്ടവരെയും സകല സമ്പാദ്യങ്ങളെയും കവർച്ചയായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. വിവരം ഒരു ദാസൻ ബന്ധപ്പെട്ടു വന്ന് അബ്രഹാമിനെ അറിയിക്കുന്നു. ഇത് കേട്ടതായ അബ്രഹാം ഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ കൂടെയുള്ള 300 പടയാളികളുമായി 5 രാജാക്കന്മാർക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവർക്കെതിരെ ചെന്ന് അവർക്കെതിരെ പടവെട്ടി അവരെ തോൽപ്പിച്ച് ലോത്തിനെയും അതിനുള്ള അവരുള്ള സകലത്തെയും വിടുവിച്ചുകൊണ്ട് തിരികെ വരുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 1-14 വരെയുള്ളതായ വാക്യങ്ങളിലാണ് നാം വായിക്കുന്നുണ്ട്. ഓർക്കുക, പ്രിയമുള്ളവരെ, വെറും 300 പേർക്ക് 5 രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും തോൽപ്പിക്കാനായത് ദൈവത്തിന്റെ ശക്തിയാലല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതായ കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അമാലോക്യരുമായി യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ യുദ്ധം ചെയ്യുമ്പോൾ മോശ ഒരു കുന്നിന്റെ മുകളിൽ കയറിയിരുന്ന തന്റെ കൈ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. മോശ എപ്പോൾ കൈ ഉയർത്തി പിടിച്ചിരിക്കുമോ അപ്പോഴൊക്കെയും ഇസ്രായേൽ ജനം ജയിക്കും. എന്നാൽ എപ്പോൾ മോശയുടെ കൈ തളർന്നു പോയി അത് വീണ്ടും താഴേക്ക് പോകുമോ അപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ തോൽക്കുകയാണ്. ഇവിടെ അഹരോനും ഹൂരും മോശയോടൊപ്പം പർവ്വതത്തിലുണ്ട്. അവർ മോശയുടെ കൈ തളർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ കൈ കൊണ്ട് മോശയുടെ കൈ താങ്ങി പിടിച്ച് അമാലോക്യരെ എത്തിക്കും വരെ മോശയുടെ കൈ താങ്ങി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതായ കാഴ്ച നാം പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ളതായ വിശ്വാസം ദൈവത്തിന്റെ ശക്തി അല്ലാതെ മറ്റെന്താണ്? ദൈവം കൂടെയുള്ളപ്പോൾ നാം ഒന്നിനും ഭയപ്പെടേണ്ട എന്നുള്ളതായ കാര്യമാണ് പ്രിയമുള്ളവരെ ഇവിടെയുള്ളത്. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ ഏത് ശത്രുവിനെയും തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും തളരാതെ ഓടുവാൻ നമുക്ക് കഴിയും. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ പൂരിരുളിന്റെ അനുഭവത്തിൽ ഭയപ്പെടാതെ നടക്കുവാൻ സാധിക്കും. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ ഏത് കണ്ണുനീർ താഴ്വരയുടെയും അനുഭവത്തെ ഉല്ലാസത്തിന്റെയും ജയഘോഷത്തിന്റെയും താഴ്വരയായി മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് അഭയമുള്ളവര്, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നതായ അനുഭവത്തിൽ ദൈവത്തിലുള്ളതായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴുകനെ പോലെ ഉയർന്നു പറക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിലുള്ളതായ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ ലോകത്തിന്റെ പല പ്രലോഭനങ്ങളെയും അകപ്പെട്ട് നാം തകർന്നു പോകുന്നവരാണ്. അതിനുള്ളതായ സാധ്യത വളരെയാണ്. അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും നേരിടുന്നതുമാണ്. അപ്രകാരമുള്ളതായ പല പ്രലോഭനങ്ങളെയും ജയിക്കണമെങ്കിൽ പരാജയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസം വേണം. ഈ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ദൈവ സ്വഭാവത്തിന്റെ കൂട്ടാളിത്തത്തിൽ നിന്ന് വേർപെട്ട അന്ധകാര ലോകത്തിന്റെ മക്കളായി ഭവിച്ചിരിക്കുന്നവരായി പലരും ആയി തീർന്നിട്ടുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി മരിച്ചതായ ക്രിസ്തുവിന്റെ രക്തം നിന്നെ വിടുവിക്കുവാൻ മോക്ഷ്യം നീ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തം എന്നെയും നിങ്ങളെയും പാടി വിളിക്കുകയാണ്. നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. അവങ്കിൽ പ്രത്യാശ വയ്ക്കുക, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക, കൽപ്പനകൾ പാലിക്കുക, അവൻ നിന്റെ പാതകൾ ശരിയാക്കും. പ്രലോഭനങ്ങളെ നേരിട്ട് വിജയം വരിച്ച പുണ്യപ്പെട്ട പല പിതാക്കന്മാരുടെയും കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നുണ്ട്. പ്രലോഭനങ്ങളുടെ അനുഭവത്തിൽ അവയെ അതിജീവിക്കുവാൻ തക്കവണ്ണം ധൈര്യം കാട്ടിയതായ പിതാക്കന്മാർ നമുക്ക് വഴികാട്ടികളാണ്. പലപ്പോഴും ജഡീക ചിന്തകളാൽ വലയുന്നവരാണ് നാം. എന്നാൽ ഗോത്രപിതാവായ ജോസഫ് ജഡീക പ്രലോഭനങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കാമെന്ന് നമ്മെ കാണിച്ചു തരുന്നു. തന്നെ വശീകരിക്കുവാനായി വന്ന യജമാനത്തിയുടെ മുമ്പിൽ തലകുനിച്ച് അനുസരിക്കാതെ ആ പ്രലോഭനത്തെ എതിർക്കുന്നതായ ജോസഫിനെയും തുടർന്ന് അതുമൂലം തനിക്ക് നേരിടുന്നതായ പ്രലോഭനങ്ങളെയും എന്നാൽ അതിനുശേഷം തന്റെ ജീവിതത്തിൽ താൻ കാട്ടിയതായ ധൈര്യത്തിന് പ്രതിഫലമായി ലഭിക്കുന്നതായ വലിയ അംഗീകാരത്തെയും സ്വീകരണത്തെയും നാം ജോസഫിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നാം കാണുന്നതായ മറ്റൊരു കാര്യം, ജോസഫിന്റെ സഹോദരൻ രൂബേൻ, യാക്കോബിന്റെ ആദ്യജാതൻ നടത്തുന്നതായ പ്രലോഭനം ചെയ്യുന്നതായ തെറ്റ് നാം കാണുകയാണ്. തന്റെ അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നതായ രൂബേനെയും നാം കാണുകയാണ്. പ്രിയമുള്ളവരെ, രൂബേനും ജോസഫും നമ്മുടെ മുമ്പിലുണ്ട്. നാം ആരാണ് എന്നുള്ളതായ കാര്യം നാം ചിന്തിച്ചു നോക്കുക. പ്രലോഭനങ്ങൾ വരുമ്പോൾ നാം പതറിപ്പോകാതെ ജഡത്തെ അനുസരിക്കാതെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തിൽ അതിന്റെ രാജമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. നാം ജോസഫിനെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നതായ ലോകത്തിൽ കാണുന്നതായ വലിയ ഒരു അനീതിയുടെ പ്രലോഭനത്തിന്റെ അനുഭവമാണ് അധികാരവും സമ്പത്തും. അധികാരവും സമ്പത്തും ലഭിക്കുന്ന ഒന്നാണ്. അധികാരത്തിന് വേണ്ടി എന്തു തന്നെയും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് നാം ഓരോരുത്തരും, അല്ലെങ്കിൽ ഈ ലോകം. എസ്തിയ പ്രവചനം 5:20 എസ്തിയ പ്രവാചകൻ ഇതിന് വളരെ ശക്തമായിട്ട് ഇസ്രായേൽക്കാരെ ഓർപ്പിക്കുന്നതായ ഒരു വചനമുണ്ട്. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ഏത് കാര്യത്തെയും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉടച്ചു വാർക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതായ ഒരു അനുഭവമാണ് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. എന്നാൽ ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് ദൈവജനത്തിന് വേണ്ടിയും രാജകീയമായ അധികാരങ്ങളും ധനവും മാനവും സമ്പത്തും ഉപേക്ഷിച്ചു പോകുന്ന മോശയെ നാം കാണുന്നില്ല. അബ്രഹാം ലേഖനകർത്താവ് പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിന് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്മ വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഓർക്കുക, മോശയുടെ ജീവിതത്തിലൂടെ എബ്രായ ലേഖനകർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ലോകത്തിന്റെ മോഹങ്ങളെക്കാൾ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് നല്ലതെന്ന് പ്രിയമുള്ളവരെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സാധ്യമാണോ? ലോകത്തിൽ കഷ്ടത അനുഭവിക്കുവാൻ അനാവശ്യമായ ധാർമ്മികമായ സമ്പത്തും അധികാരവുമല്ല, മറിച്ച് ദൈവജനത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപത്താൽ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഓർക്കുക, ഒരു പക്ഷേ മോശയ്ക്ക് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് തന്നെ അവിടെ രാജകൊട്ടാരത്തിൽ തുടർന്നായിരുന്നെങ്കിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിക്കാമായിരുന്നു. അധികാരമുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്, മറ്റെല്ലാമുണ്ട്. പക്ഷേ മോശ തെരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽക്കാരോടുകൂടെ നിന്ന അനുഭവിക്കുവാനായിട്ടാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നിന്ന തെരഞ്ഞെടുക്കുന്നതായ ലോകത്തെക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവികമായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനായ മോശയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ധനത്തിന്റെ അധികാരത്തിന്റെ ചിന്ത ഏറി വരുമ്പോൾ അവയെ അതിജീവിക്കുവാൻ മോശ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഇടറിപ്പോകുന്നതായ ഒരു കാര്യം സത്യം സംസാരിക്കുവാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സത്യം സംസാരിക്കുന്നതിന് പലപ്പോഴും വിമുഖത കാണിക്കുന്നു. പലപ്പോഴും സത്യം പറയുന്നില്ല, ചിലപ്പോൾ കള്ളം പറയുകയില്ലായിരിക്കും, പക്ഷേ സത്യം തുറന്നു പറയുവാൻ നമുക്ക് ആർക്കൊക്കെയും പലപ്പോഴും മടിയാണ്. ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനോടൊപ്പം 18 ജീവിക്കുവാനായി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ സെമിനാരി പഠനത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോടൊപ്പം 2-3 ഒക്കെ താമസിക്കാറുണ്ട്. അങ്ങനെ താമസിക്കുന്നതായ അവസരത്തിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ ഡയറി ഫാമുണ്ട്, അഗ്രികൾച്ചറൽ ഫാമുണ്ട്, അവിടുത്തെ ദൈനംദിന മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. ചാപ്പലിലെ പ്രാർത്ഥനകളുണ്ട്, ഇവയൊക്കെ നോക്കുകയും നടത്തുകയും അവസാന വൈകുന്നേരങ്ങളിൽ തിരുമേനിയുടെ അടുക്കൽ ചെന്നിട്ട് അന്ന് നടന്നതായ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് വൈകുന്നേരങ്ങളിൽ നിൽക്കുന്നതായ അവസരത്തിൽ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ല. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ നമ്മുടെ മണ്ടത്തരം അവിടെ വെളിവാകും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയാറില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും, ഒളിപ്പിച്ചു വെക്കും, പറയത്തില്ല. തിരുമേനി വീണ്ടും ചോദിക്കും, ചില കാര്യങ്ങളൊക്കെ സംശയമുണ്ടാകുമ്പോൾ തിരുമേനി വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കും, അത് പോയിട്ട് എന്തായി എന്നൊക്കെയുള്ള ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ പറയും. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, കള്ളം പറയുക അല്ലേ? അപ്പൊ ഞങ്ങൾ പറയും, തിരുമേനി ഞങ്ങൾ കള്ളം പറഞ്ഞില്ലല്ലോ. അപ്പൊ തിരുമേനി ചിരിച്ചുകൊണ്ട് പറയും, കള്ളവും പറയത്തില്ല, സത്യം ഇട്ട് തുറന്നും പറയത്തില്ല. തിരുമേനി പറയുന്നതായ അപ്പോൾ ഞങ്ങളും ഒന്ന് ചിരിക്കും. അപ്പൊ തിരുമേനിക്കും അർത്ഥം പിടികിട്ടും, ഞങ്ങൾക്കും അർത്ഥം പിടികിട്ടും. സ്വഭാവമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത്. കള്ളം പറയുകയുമില്ല, എന്നാൽ സത്യം ഒട്ട് തുറന്നു പറയുകയുമില്ല. കാരണം സത്യം പലപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്ന, മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് നാം പലപ്പോഴും സത്യം തുറന്ന് സംസാരിക്കാറില്ല. എന്നാൽ സത്യം സംസാരിക്കുമ്പോൾ, സത്യം തുറന്നു പറയുമ്പോൾ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും. എങ്കിൽ മാത്രമേ നാം ദൈവികരായി തീരുകയുള്ളൂ എന്നുള്ളതായ കാര്യവും നാം വിസ്മരിച്ചു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സത്യം തുറന്നു പറഞ്ഞവരായ പലരെയും നാം കാണുന്നുണ്ട്. സത്യം തുറന്നു പറയുന്നത് മൂലം ഒരാളുടെ ജീവിതത്തിൽ വരുന്നതായ വലിയ മാറ്റം നാം മനസ്സിലാക്കുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്നിട്ട് അത് ചെയ്തവൻ നീയാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ധൈര്യം കാണിച്ചപ്പോൾ ദാവീദിനുണ്ടാകുന്നതായ അനുതാപത്തെ നാം കാണുന്നു. ദാവീദിനുള്ളതായ അനുതാപമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഓരോരുത്തരും ഈ സങ്കീർത്തനങ്ങളിലൂടെ പാടുമ്പോൾ നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നത്. ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം, ഒരു മഹാജനതയെ നയിക്കുവാൻ തക്കവണ്ണം, ധർമ്മത്തിലും നീതിയിലും നയിക്കുവാൻ തക്കവണ്ണം ദാവീദിനെ ഉത്ബോധിപ്പിച്ചത്, പ്രേരിപ്പിച്ചത് നാഥാൻ പ്രവാചകന്റെ ധൈര്യമായിരുന്നു. സത്യം സംസാരിക്കുവാനുള്ളതായ നാഥാന്റെ ധൈര്യമായിരുന്നു. അതേപോലെ തന്നെ ഏലിയാ പ്രവാചകനും യോഹന്നാൻ സ്നാപകനും സത്യം സംസാരിക്കുന്നത് മൂലം ധാരാളം പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. എങ്കിലും സത്യം സംസാരിക്കുവാൻ അവർ വിമുഖത കാണിക്കുന്നില്ല. അവർ ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദും ഏലിയാവും ഏലിയ പ്രവാചകനും യോഹന്നാൻ സ്നാപകനും നമ്മെ ഓർപ്പിക്കുന്നു, സത്യം സംസാരിക്കുക, ജീവിതത്തിൽ സത്യം സംസാരിക്കുക, പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ദൈവജനത്തിന്റെ മാതൃക, ദൈവജനത്തിന് മാതൃകയായി ജീവിക്കുക, ദൈവജനത്തെ നേർവഴിയിൽ നടത്തുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതായ കാര്യം. ഇങ്ങനെയുള്ളതായ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ, കള്ളം സംസാരിക്കുന്നതിലൂടെ, കള്ളത്തരം ചെയ്യുന്നതിലൂടെ ഒക്കെയുള്ളതായ തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മഴയ്ക്ക് മീതെ പറന്ന് ഉയരാം. ലോകത്തിന്റെ പ്രതിസന്ധികൾ ഘട്ടങ്ങളില് ആ പ്രതിസന്ധികളെ എതിരിടുവാൻ തക്കവണ്ണമുള്ളതായ ദൈവവിശ്വാസം ആർജിച്ച് എടുക്കാം. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കാം. ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും, അവയൊക്കെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വരം നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊലോസ്യരുടെ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനും നിങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ട് എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊലോസ്യർക്കാരെ എഴുതി ഓർപ്പിക്കുന്നത്. തിമോത്തയോസിനോട് പറയുകയാണ്, അല്ലയോ മകനെ തിമോത്തയോസെ, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പ്രിയമുള്ളവര്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, പ്രലോഭനങ്ങൾ ഏറി വരുമ്പോൾ നാം കഷ്ടതകളിൽ നിന്ന് ഒളിച്ചോടിപ്പോകാതെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കഷ്ടതകൾ വരുമ്പോൾ അവയ്ക്ക് മീതെ പറന്നുയരുവാൻ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവയ്ക്ക് മീതെ പറന്നുയർന്ന് അവയെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന ബഹുമാൻ അഭിനന്ദനായ തിരുമേനിയോടും എല്ലാ ബന്ധപ്പെട്ടവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ വചനം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ആധാര വാക്യമായി എടുത്തുകൊണ്ട് വേദപുസ്തകത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്രകാരം ഒരു മനുഷ്യൻ അതിജീവിക്കണമെന്നുള്ള വലിയ തിരുവചന സന്ദേശം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട സന്തോഷത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. 40-ാം അധ്യായം മുഴുവനായി എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ദൈവത്തോട് കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് അത് അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ പര്യാപ്തമാക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരുപാട് നല്ല വാക്യങ്ങൾ ഉള്ളതായ അധ്യായമാണ്. പ്രവാസത്തിലേക്ക് പോയ ഒരു സമൂഹം ഇനിയും ഒരിക്കലും അവരുടെ ദൈവം അവരെ വിടുവിക്കയില്ല എന്നുള്ള വലിയൊരു നിരാശയുടെ പടുകുഴിയിൽ വീണതായ ജനത്തോട് യെശയ്യാ പ്രവാചകൻ പറയുന്ന വലിയ സന്ദേശമാണ്. പ്രത്യേകിച്ച് ഈ വാക്യത്തിന്റെ മുൻപോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ, എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറിവീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പക്ഷേങ്കിൽ വളരെ വലിയ ഒരു സന്ദേശമാണ് ഈ വേദഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയത്. പ്രവാസത്തിലേക്ക് കടന്നുപോയ ജനസമൂഹത്തെ നിങ്ങളിങ്ങനെ നിരാശപ്പെടേണ്ടതായ ആവശ്യമില്ല. ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഇതൊക്കെ പരിപാലിക്കുന്ന ദൈവത്തിന് നിങ്ങളെ ഈ പ്രവാസത്തിൽ നിന്ന് തിരികെ നിങ്ങളുടെ സ്വന്തദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ശക്തനാണെന്നുള്ള വലിയൊരു സന്ദേശം ഈ അധ്യായത്തിലൂടെ പ്രവാചകൻ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അന്യദേശത്ത് നമുക്ക് പാർക്കുമ്പോൾ ഒരുപാട് അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ മീതെ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. ദൈവം നമ്മെ അതിനൊക്കെ അപ്പുറമായിട്ട് നടത്തുവാൻ തക്കവണ്ണം ശക്തനാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട അച്ഛന് നമ്മെ ഉദ്ബോധിപ്പിച്ചത്. ആ ദൈവത്തിലുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രതിസന്ധികളെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് ഓർപ്പിച്ചു. അച്ഛൻ കോട്ടയം, നമുക്കറിയാം, യുവാനിയോസ് തിരുമേനി സ്ഥാപിച്ച ബസേലിയോസ് ആശ്രമത്തിലെ ദേറായിലെ അംഗമാണ്. തുടർന്നുള്ളതായ ആഴ്ചകളിലും അച്ഛന്റെ സാന്നിധ്യവും സേവനവും നമുക്ക് ലഭിക്കും എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛന് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപിലാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. അതിനുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ എല്ലാ സന്തോഷവും അച്ഛനെ ഈ സമയത്ത് അറിയിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അതിനു മുൻപായിട്ട് സുവിശേഷ ഗീതങ്ങളിലെ 137-ാമത്തെ ഗീതം, എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 137-ാമത്തെ ഗീതം.
എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകാടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകാടിയിൽ. ഇടയനെ പോലെ കരുതിയിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഇടയനെ പോലെ കരുതിയിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഓരോ ദിവസമതിൽ ഓരോ നിമിഷമതിൽ അവനെനിക്കായി കരുതിയിടുന്നു. ഓരോ ദിവസമതിൽ ഓരോ നിമിഷമതിൽ അവനെനിക്കായി കരുതിയിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. കഴുത്തൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ. ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. ആ ചിറകടിയിൽ ആ മാർവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എന്റെ ദൈവം എന്നെ കാക്കുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. പ്രത്യേകാൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രപതി അബ്ദുൽ കലാം കഴിഞ്ഞ ദിവസം നിര്യാതനായി എന്നുള്ള വാർത്ത നാം ശ്രവിച്ചു. ഒരു നല്ല ഭാരതത്തെ സ്വപ്നം കണ്ട, ഒരു നല്ല സമൂഹത്തെ സ്വപ്നം കണ്ട ആ പുണ്യപുരുഷന്റെ നിര്യാണത്തിൽ ഒരു നിമിഷം മൗനമായി നമുക്ക് ഈ സമയത്ത് അനുശോചനം അറിയിക്കാം. ഇന്ന് പ്രാർത്ഥനയ്ക്കായി ലഭിച്ചിരിക്കുന്ന പേര് വായിക്കുന്നു. ഇഷ, മേരി, അനിയൻ, റോബിൻ, അശ്വിൻ, കുഞ്ഞുമോൾ, തോമസ്, ഫിലിപ്പ്, സാമുവേൽ, ഡാനിയേൽ, രാജൻ, ലൈസ, പ്രൈസ് എന്നിവർക്ക് വേണ്ടി ഹൃദ്യമായി പ്രാർത്ഥിക്കാം. ദിനംതോറും ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും
ആവശ്യമായ കൃപകളും നന്മകളും അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകി തരികയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഒരു വട്ടക്കാലം കൂടെ നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് ദൈവമേ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചതും പരിപാലിക്കുന്നതുമായ അവിടുത്തെ വലിയ കൃപകൾക്കായി ദൈവമേ സ്തോത്രമർപ്പിക്കുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ കൃപകളെ ഓർക്കുന്നു, നന്മകളെ ഓർക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി ശ്രേഷ്ഠമായി പരിപാലിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, നിന്നുള്ള ഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അനുദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേക ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് നിന്റെ മക്കളെ തൊടയണമേ. സൗഖ്യത്തോടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും ശിഷ്ടകാലം നിനക്കുള്ളവരായി ജീവിപ്പാനും അവരെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അനേകരെ സൗഖ്യമാക്കിയ ദൈവമാകുന്നുവല്ലോ. നിന്റെ സ്പർശനത്താലും നിന്റെ വാക്കിനാലും അനേകർ സൗഖ്യമായതായി തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. നിന്റെ മക്കളിൽ അവിടുന്ന് കരുണ തോന്നേണമേ. അവരുടെ മരുന്നുകളിലും അവരുടെ ചികിത്സകളിലും അവരുടെ പരിശോധനകളിലും ഒക്കെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് സൗഖ്യമാക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പേരുപേരായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുള്ള കുറവുകളെ അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ. കൂടുതൽ നിങ്ങളേക്ക് അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായി സകലത്തിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ. ഈ ദൈവം എന്നു വന്നേക്കും ദൈവമാകും, ഞങ്ങളുടെ ദൈവമാകുന്നു. അവൻ മരണം വരെയെന്ന് ഞങ്ങളെ നടത്തുമെന്നുള്ള വലിയ വിശ്വാസത്തോടും പ്രതിജ്ഞയോടും കൂടെ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളെ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. തിരുവചനം വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധി കാലങ്ങൾ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് അന്യനല്ല, ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. പ്രതിസന്ധികൾക്കപ്പുറമായി അവയെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. നല്ല നടപടികളാൽ ഞങ്ങളെ അവിടുന്ന് അലങ്കരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിലും ഏർപ്പെടുന്ന മേഖലകളിലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്നെല്ലാം രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ തിരുവുമ്പാകെ ഒന്നിച്ചുകൂടുന്നത് ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി തീർക്കണമേ. തിരുവുമ്പാകെ പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് സകലരെയും അറിയുന്ന ദൈവമാകുന്നുവല്ലോ. അവിടുന്ന് ആവശ്യമായ നന്മകളും കൃപകളും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള ഭവനങ്ങളായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഇടങ്ങളായി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടെ തീർക്കണമേ. പ്രത്യേകിച്ച് സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ഈ ദിവസങ്ങളിൽ നടക്കുന്ന സിനഡ് മീറ്റിംഗിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമേ. നല്ല തീരുമാനങ്ങൾ സഭയ്ക്ക് വേണ്ടി എടുക്കപ്പെടുവാനും അവ സഭയുടെ മുഴുവൻ പ്രയോജനത്തിനും ഞങ്ങൾ അധിവസിക്കുന്ന ദേശത്തിന്റെ നന്മയ്ക്കുമായി രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സഭയെ നിർമ്മേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും എല്ലാ പ്രവർത്തകരെയും വിശ്വാസ സമൂഹത്തെ ദൈവമേ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹകരമായി നയിക്കണമേ. കൂടുതൽ നന്മയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ. തിരുവചനം ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അനേകർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യണമേ. കൂടുതൽ നല്ല വചനങ്ങൾ കർത്താവെ പകർന്നു നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ അവിടെ നിറയ്ക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ദൈവമായ കർത്താവെ, വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറെ ചെറുകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ആശ്വാസത്തെയും സൗഖ്യത്തെയും പ്രദാനം ചെയ്യണമേ. നാഥ, ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളേവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. മറക്കുമോർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ച എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും വന്ന് ആവശ്യിക്കുമാറാകട്ടെ. അമ്മേ. ബഹുമാനപ്പെട്ട സന്തോഷ് കെ ജോഷു അച്ഛനോടുള്ള ഹൃദ്യമായിട്ടുള്ള സന്തോഷം കൂടെ അറിയിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായിട്ട് അവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് കൂടി ഒന്നായി കൂടിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ഇതിൽ സംബന്ധിക്കുന്ന അനുദിന ജീവിത എല്ലാ ദിവസവും മുടക്കം കൂടാതെ സംബന്ധിക്കുന്ന അനേകരെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ കൂട്ടായ്മയെ അഭംഗരം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.